1921 പേജ് 132 ചെമ്പ്രരാമൻ പറഞ്ഞ കഥ. എന്നാൽ കഥ പറയാൻ തോണിത്തലപ്പ് തിരുന്നപ്പോൾ വെൻട്രിലോക്യുക്കാരൻ്റെ നെഞ്ചിരിക്കാൻ തുടങ്ങി. മുന്നിൽ ഒരു പന്തമെരിയുന്നു. അതുണ്ടാക്കുന്ന വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും വൃത്തങ്ങൾക്കകത്ത് ആളുകൾ നിശ്ചലരായിരിക്കുന്നു. മുൻനിരയിലുള്ള കുട്ടികൾ പോലും അനങ്ങുന്നില്ല. ഭയമോ വേദനയോ എന്താണ് ആ മുഖങ്ങളിൽ? ഒരു കുരങ്ങനെയും കൊണ്ട് എന്തും പറയാൻ തയ്യാറായിട്ട് എവിടെയും പ്രത്യക്ഷപ്പെടാൻ മടിയില്ലാതെ അലഞ്ഞു നടന്നിരുന്ന വെൻട്രിലോക്യുക്കാരൻ ഇവിടെയതാ ധൈര്യം ചോർന്ന് വിഷണ്ണനായി നിൽക്കുന്നു. അപൂർവമായി മാത്രം സംഭവിച്ചിട്ടുള്ള ഒരങ്കലാപ്പ് അയാളെ പിടികൂടി. വാക്കുകളും വാചകങ്ങളും ആശയങ്ങളും കൂട്ടത്തോടെ ഒലിച്ചുപോയി. കുത്തിക്കെട്ടഴിഞ്ഞ് കഥയുടെ ഏടുകൾ നാലു വഴിക്ക് പറന്നു. ഒടുക്കവും തുടക്കവും മധ്യവും ഇഷ്ടമുള്ളിടത്തേക്ക് പാഞ്ഞുപോയി. സ്ഥലകാലങ്ങളും സംഭവപരമ്പരകളും ബന്ധമഴിച്ച് വേർപ്പെട്ടു. ശൂന്യനായി, ശുദ്ധശൂന്യനായി ഒരു വിഡ്ഢിയെപ്പോലെ സദസ്സിനെ നോക്കി മിഴിച്ചിരുന്നു കഥ പറച്ചിലുകാരൻ. നിമിഷങ്ങൾ കടന്നുപോകുന്നു. 1, 2, 3, 4, 5. ഒരു വാക്കോ വാചകമോ തോന്നുന്നില്ല. പരിഭ്രമം മാത്രം. ഇങ്ങനെ ഒഴിഞ്ഞൊന്നുമില്ലാതായി തീരുമോ മനുഷ്യ മനസ്സ്? ദിനകരൻ അയാളോട് പറഞ്ഞിരുന്നു. കഥ പറയാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ ഒരു കാത്തുവീശു. കഥ പറച്ചിലുകാർ ആരായിരുന്നാലും, പുരുഷനായാലും സ്ത്രീയായാലും മൃഗമായാലും, അയാളെ സത്യത്തിലേക്ക് ജ്ഞാനസ്നാനപ്പെടുത്താനായിട്ടാണ് കാറ്റുവീശുന്നത്. ഇന്നോളം ഇതിവിടെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിലും അത് സംഭവിക്കും. വെൻട്രിലോക്യുക്കാരൻ നെടുവീർപ്പിട്ടു. എങ്കിലെന്റെ സത്യക്കാറ്റേ, 1-ാമത്തെ വാചകം വീശിക്കൊണ്ടുവരിക. ഞാൻ അതിന്മേൽ പിടിച്ചു തൂങ്ങിക്കൊള്ളാം. ഓരോ നെടുവീർപ്പും ഒരു കുഞ്ഞു കാറ്റാണ്. ദേശത്തിൻ്റെ നെടുവീർപ്പുകൾ കാറ്റായി കിഴക്കുതുക്കിൽ ഉരുവം കൊണ്ടു. യഥാസമയം കഥ പറച്ചിലുകാരനെ ജ്ഞാനസ്നാനപ്പെടുത്തിക്കൊണ്ട് അയാൾക്കുമേൽ വീശുകയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും അയാളത് മറക്കില്ല. ചൂടും വിങ്ങലുമുള്ള ഒരു പൊടിക്കാറ്റായിരുന്നു അത്. അയാളുടെ ഹൃദയഭാരം 100 ഇരട്ടിയായി. പൊള്ളുന്ന നദി പോലെ വിയർപ്പുചാലുകൾ ഒഴുകി. ദുഃഖവും ഞെരുക്കവും അയാളെ അവശനാക്കി. അഗാധ തലങ്ങളിൽ നിന്ന് പൊന്തിവരുന്ന നിലവിളി പോലെ 1-ാമത്തെ വാചകം പിറവികൊണ്ടു. ചില പാലങ്ങൾ മനുഷ്യരെ വിഡ്ഢികളാക്കുവാനുള്ളതാണ്. അയാൾ അത് ഉച്ചരിച്ചു. കുരങ്ങൻ അതേറ്റുപറഞ്ഞു. സദസ്സ് ഇളകിമറിഞ്ഞു. മാനി സദസ്സിന് നമസ്കാരം. വെൻട്രിലോക്യുക്കാരൻ കൈകൂപ്പി. കുരങ്ങനെ കൊണ്ട് കൈകൂപ്പിക്കുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ കുറെ ആലോചിച്ചു. എവിടെ കിടന്ന് ഞാനാണ്? എങ്ങനെ ഇവിടെ എത്തി? ഒരു ചായക്കട പോലും ഇല്ലാത്ത ഈ ദിക്കിൽ ആലോചിച്ച് എനിക്ക് തലവേദന പിടിച്ചു. അയാൾ തലക്ക് കൈ കൊടുത്ത് മിണ്ടാതിരുന്നു. കുരങ്ങൻ അയാളെ കളിയാക്കി. ആലോചിച്ച ഒരന്തല്യ, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തോല്യ. കുട്ടികൾ പൊട്ടിച്ചിരിച്ചു. സദസ്സ് മുന്നോട്ട് തിക്കി തിരക്കിയിരുന്നു. കുരങ്ങന് സന്തോഷമായി. എൻ്റെ പേര് രാമൻ, അവൻ സ്വയം പരിചയപ്പെടുത്തി. പിന്നെ വെൻട്രിലോക്യുക്കാരനെയും പരിചയപ്പെടുത്തി. ഇവൻ്റെ പേര് രാവണൻ. വെൻട്രിലോക്യുക്കാരൻ, നേരെ മറിച്ചായാലോ? കുരങ്ങൻ, അത് സംഭവിക്കില്ലല്ലോ. എന്തുകൊണ്ട്? കഥയുടെ അവസാനത്തിൽ നിന്നെ ഞാൻ കൊല്ലില്ലേ? ഓ, അങ്ങനെ വ്യാമോഹം. ഏയ് രാവണ, ഓയ്, ഈ നാട്ടിൽ വന്നിട്ട് എന്ത് കണ്ടു? ജനത്തിൻ്റെ ദുരിതം കണ്ടു. എന്ത് ദുരിതം? പട്ടിണിയും പങ്കപ്പാടും. പാലമില്ല, റോഡില്ല, വൈദ്യുതിയില്ല, സ്കൂളില്ല, ആശുപത്രിയില്ല, പോസ്റ്റാപ്പീസില്ല, ഇല്ല ഇല്ല ഇല്ലില്ല, ഒരു ചായക്കട പോലും. ചായക്കടയുടെ കാര്യം വിട്, വിട്ടു. പാലം പണി നടക്കുന്നുണ്ടല്ലോ. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എന്ന് ആരു പറഞ്ഞു? ജനം പറഞ്ഞു. ചുറ്റി വളഞ്ഞു ചെന്ന് പാലത്തിന്മേൽ കയറണ നേരം കൊണ്ട് കളത്ത് കടന്ന് ടൗണിലെത്താമെന്ന്. അപ്പൊ പിന്നെ എന്തിനീ പാലം? അതിലാക്ക് വേറെയാണ്. കള്ളലാക്കാണോ? ടൂറിസമാണ്. സസ്യശ്യാമള കോമളം സമം ടൂറിസം എന്ന പദ്ധതിയാണോ? കോരുടെ കുമ്പിളിൽ കഞ്ഞി എന്ന പദ്ധതിയാണ്. കുമ്പിളിന് ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലേ? കുമ്പിളിന് ഓട്ടയായിട്ടുണ്ട്. ഏയ് രാവണ, ഓയ്, കോരന്റെ പിന്നിൽ ആരുണ്ട്? നിഴല് മാത്രം. സെന്റിമെന്റലാകാതെ. കുരങ്ങൻ വെൻട്രിലോക്യുക്കാരൻ്റെ കണ്ണു തുടച്ചു കൊടുത്തു. വിഷാദവാന്മാരായി ഇരുവശത്തേക്കും തിരിഞ്ഞിരുന്നു അവർ. കഥയോടൊപ്പം ഇങ്ങനെ ചില നാടകീയ രംഗങ്ങൾ കൂടി ഉണ്ടാവുന്നത് ആളുകളെ രസിപ്പിച്ചു. തന്നെയുമല്ല, നേരെ എല്ലിന്മേൽ തട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പാലം ദേശത്തിന് വേണ്ടിയല്ല എന്ന് അവർക്ക് തന്നെ അടിക്കടി ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏയ് രാമ, ഓയ്, ജനങ്ങൾ ദുഃഖിതരാണ്. അതിന് ഞാനെന്ത് വേണം? ഒരു തമാശ കഥ പറയും. സ്റ്റോക്കില്ല, പഴയത് മതി. ആറിയ കഞ്ഞി പഴം കഞ്ഞി പോട്. ഒരു കല്ലുപ്പും രണ്ട് ചീനിമുളകും. ഏയ് രാവണ, ഓയ്, ഒരു പാലത്തിൻ കൈ. ഐ റിപ്പീറ്റ്, ഒരു പാലത്തിൻ കഥയെ പോതുമാ? പാമ്പൻ പാലമാണോ? പാമ്പൻ കീമ്പൻ ഒന്നുമല്ലേ നമത് മൂത്താശാരിയിൽ പാലം കഥ. ഗുമ്മുണ്ടോ? പറഞ്ഞുണ്ടാക്കലാമേ. അങ്ങനെ കഥയായും കവിതയായും നാടകമായും സിനിമയായും അനേകം തവണ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ തച്ചൻ്റെ മകൻ വാമൊഴി കഥയായി കുരങ്ങൻ ദേശത്തിന് സമർപ്പിച്ചു. വാമൊഴി രൂപം. കുരങ്ങൻ, ഞാനോ കേമൻ നീയോ കേമൻ എന്നിങ്ങനെ രണ്ടാശാരിമാരുണ്ടായിരുന്നു. അവർ അച്ഛനും മകനുമായിരുന്നു. ലോകം മുഴുവൻ പേര് കേട്ടിരുന്നു. ബഹുകേമന്മാരായിരുന്നു. വെൻറ്റിലോക്കുകാരൻ, കാട്ടിലെ തടി, തേവരുടെ ആന, ജനങ്ങളുടെ പണം, ഇവയൊക്കെ സുലഭമായിരുന്ന കാലം. രാജാക്കന്മാരും നാടുവാഴികളും ധാരാളം കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, അമ്പലങ്ങൾ ഉണ്ടാക്കി, സുഖവാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി. ഉണ്ടാക്കിയതിന്മേലൊക്കെ സ്വന്തം പേരും പൊത്തിവെച്ചു. കുരങ്ങൻ, അക്കാലം കലകൾ വളർന്നു. വെൻറ്റിലോക്കുകാരൻ, എന്നാൽ പുഴയ്ക്കുമേതെ പാലമില്ലായകയാൽ ജനങ്ങൾ വലഞ്ഞു. പുഴയിലോ ചുഴിയുണ്ട്, മലരിയുണ്ട്, കൂടെ മുതലയുമുണ്ട്. മഴക്കാലമാകുമ്പോൾ അക്കരെ ഇക്കരെ എന്ന് നാട് ഒറ്റപ്പെട്ടു. പുഴയിലിറങ്ങിയവരെ മുതല പിടിച്ചു. കടത്തുവഞ്ചികൾ ചുഴിയിൽ മുങ്ങി. എല്ലാവരും നാടുവാഴിയെ പഴിച്ചു. കുരങ്ങൻ, പണ്ടാരമടങ്ങാൻ ഒരു പാലമുണ്ടാക്കിക്കൊടു, നാടുവാഴി കൽപ്പിച്ചു. വെൻറ്റിലോക്കുകാരൻ, കാട്ടിലെ തടി, തേവരുടെ ആന, ജനങ്ങളുടെ പണം, നാടുവാഴിയുടെ പാലം. മൂത്താശാരിയും മകനും ആയിരം പണിക്കാരും വന്ന് പാലം പണിതു തുടങ്ങി. അച്ഛനോ കേമൻ മകനോ കേമൻ തർക്കം തീർന്നില്ല. അതിനു മുമ്പ് പാലം പണി തീർന്നു. മകനല്ലേ കേമൻ? അങ്ങനെ മോൻ ഇപ്പൊ അച്ഛനേക്കാൾ കേമനാവണ്ട. മൂത്താശാരി പാലത്തിൻ്റെ അടിയിൽ ഒരു യന്ത്രപ്പണി ചെയ്തു വെച്ചു. ഒരു സൂത്രപ്പാവ. ജനം പാലത്തിന്മേൽ കയറിയാൽ മൂത്താശാരിയുടെ പാവ പുഴയിൽ മുങ്ങും. കവിളു നിറച്ചുകൊണ്ട് പൊങ്ങും. ജനം നടക്കും തോറും പാവയും പൊങ്ങിപ്പൊങ്ങി വരും. ജനം ഒത്ത നടുക്കെത്തിയാൽ കൃത്യം ഒരൊറ്റ തൊപ്പ്. വിഡ്ഢികളായി ഇളഭ്യരായി നനഞ്ഞൊലിച്ച് ജനം പാലത്തിൻ്റെ മീതെ അമ്പരന്ന് നിൽക്കും. പാലം വേണം, പാലം വേണം എന്ന് പറഞ്ഞ് കിടന്ന് ലഹള കൂടുമ്പോൾ ഓർക്കണം. വെൻറ്റിലോക്കുകാരൻ കഥ അവസാനിപ്പിച്ചു. ബാക്കി പറയാത്തതെന്ത് എന്ന് പെരുന്തച്ഛൻ്റെ കഥയറിയാവുന്നവർ ആകാംക്ഷയോടെ അയാളെ നോക്കി. ആമുഖക്കാരനും ദിനകരനും അമ്പുവിനും പൊന്മണിക്കുമൊക്കെ കഥ മുഴുവനും അറിയാം. പക്ഷേ വെൻറ്റിലോക്കുകാരൻ കുരങ്ങിനെ കഴുത്തിൽ നിന്നിറക്കുകയാണ്. കഥ മുഴുവനാക്കിയില്ല. സദസ്സിൽ നിന്ന് പരാതി ഉയർന്നു. നിങ്ങൾക്ക് മുഴുവനാക്കാലോ? വെൻറ്റിലോക്കുകാരനും കുരങ്ങിനും സദസ്സിനെ തൊഴുതു. അങ്ങനെ മുഴുവനാക്കാതെ വിടുന്നതിലും ചിലതുണ്ട്. വെൻറ്റിലോക്കുകാരൻ പിറുപിറുത്തു. ഏതെങ്കിലും തൊഴുത്തിൽ കൊണ്ട് ചെന്ന് കെട്ടണം എന്ന് വാശി പിടിക്കരുത്. മേയാൻ വിട്ട പയ്യാണ് എൻ്റെ കഥ. ഏതെങ്കിലും മരത്തിൻ്റെ ചുവടിൽ കിടന്ന് അയവിറക്കട്ടെ. വെൻറ്റിലോക്കുകാരൻ ഗുരുതരമായ ഒരു പ്രശ്നം അവതരിപ്പിച്ചു എന്ന് ആമുഖക്കാരന് തോന്നി. ദിനകരനും അതേ തോന്നലുണ്ടായി. ഇത് മൂന്നാം കഥാസായാണ്. മൂന്നാം കഥ പറഞ്ഞത് പാവകഥാകാരൻ ചെമ്പ്രരാമൻ. ഈ കഥ ജീവിതത്തിലേക്ക് എങ്ങനെ ഉപയുക്തമാക്കാം എന്ന് നോക്കണം. ദിനകരൻ പറഞ്ഞു. ആദ്യം കുറേ നേരത്തേക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. കത്തുന്ന പന്തത്തിൻ്റെ ചുവന്ന വൃത്തത്തിലേക്ക് പറന്നെടുക്കുന്ന പ്രാണികൾ കണ്ണിലും മൂക്കിലും കയറിയിട്ടെന്ന പോലെ അവർ തുമ്മുകയും ചീറ്റുകയും ചെയ്തു. മൂന്നാം സായാഹ്നത്തിലെ കഥയ്ക്ക് ആദ്യം അഭിപ്രായം പറഞ്ഞത് തുരുത്തിന്മേൽ പാർക്കുന്ന ചന്ദ്രേട്ടൻ്റെ ഭാര്യ തങ്കുച്ചേച്ചിയായിരുന്നു. നാലാളുടെ മുന്നിൽ വെച്ച് നാല് വാക്ക് കൂട്ടിപ്പറയാൻ ത്രാണിയുള്ള ആളൊന്നുമല്ല തങ്കുച്ചേച്ചി. പറയാനുള്ള കാര്യങ്ങളെ കാര്യകാരണ സഹിതം ബന്ധിപ്പിക്കാനും അറിഞ്ഞുകൂടാ. എന്നിട്ടും തങ്കുചേച്ചി എന്തിനെ എണീറ്റു നിന്നത്? ഇന്നലെയും മിനിയാന്നും കണ്ണേട്ടൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പഴങ്കഞ്ഞി കൊണ്ട് തള്ളി നീക്കി. ഇന്ന് കണ്ണേട്ടൻ്റെ വീട്ടിലും തീ പൂട്ടിയിട്ടില്ല. വെള്ളത്തിലേക്ക് നോക്കിയാൽ പേടിയാകുന്നു. വെള്ളത്തിൻ്റെ അടി കാണുന്നില്ല. മട്ടും മാതിരിയും ആകെ മാറിയിരിക്കുന്നു. കുറ്റിക്കണ്ടലുകളുടെ പൊത്തിലും വേരിൻ്റെ അടിയിലും തപ്പിത്തപ്പി തോറ്റു. ചെമ്മീനൊക്കെ എവിടെ പോയി? കണ്ടലിൻ്റെ ശ്വാസവേരുകളുടെ ഇടയിൽ നിറയെ സിമെൻറ്റ് കുറ്റികൾ അടിച്ചു കയറ്റിയിരിക്കുന്നു. നിങ്ങളുടെ മൂക്കും വായയും പൊത്തി പത്ത് നിമിഷമൊന്നും ഇരുന്നേ കാണട്ടെ, ചത്തുപോവില്ലേ? കുറ്റിക്കണ്ടലുകൾ അടിയിന്ന് ചത്തു തുടങ്ങി. ചെമ്മീനും കരിമീനും മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കിപ്പോയി. മീൻ പിടിക്കുന്നോടത്ത് പാലം കെട്ടാൻ പാടില്ല. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ തടക്കം 400 ഏക്കർ കായൽ നികത്തി വലിയൊരു സ്വർഗലോകം കെട്ടിപ്പടുക്കാൻ പോകുന്ന വിവരം പാവം തങ്കുച്ചേച്ചിക്കറിയില്ല. അതിനുവേണ്ട ടൺ കണക്കിന് മണ്ണും കല്ലും ഇഷ്ടികയും മണലും സിമെന്റും കമ്പികളും വഹിച്ച് ലോറികൾക്കും JCBകൾക്കും ട്രില്ലറുകൾക്കും ടിപ്പറുകൾക്കുമൊക്കെ ഓടിയെത്താൻ വേണ്ടിയാണ് പാലം. മീൻ പിടിക്കുന്ന വെള്ളവും ചെമ്മീൻ മുട്ടയിടുന്ന കണ്ടൽവേരുകളുമൊക്കെ അതിനു മുന്നിൽ തുച്ഛമായ പ്രശ്നങ്ങളാണ്. വലിയ ജീവിതം തുടങ്ങുകയാണ്. ചെറിയ ജീവിതങ്ങൾ വഴിമാറണം, ഇല്ലെങ്കിൽ ടിപ്പർ ലോറികൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞറിയും.